ഗുഡ് മോർണിംഗ് എവരിവൺ.
എല്ലാവർക്കും നല്ല ഒരു രാവിലെ ലഭിക്കട്ടെ.
It's been a very difficult few days since last Sunday.
കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഈ ആഴ്ച മുഴുവനും പ്രയാസമുള്ള ഒരു ആഴ്ചയായിരുന്നു.
Still, I still can't believe that we are have to sit at home for 3 weeks.
ഇനി 3 ആഴ്ച വീട്ടിൽ ഇരിക്കണമല്ലോ ഓർക്കാൻ പോലും വയ്യ, വിശ്വസിക്കാൻ
വയ്യ. Now it's 2.5 weeks today.
ഇനിയും 2.5 ആഴ്ചയും കൂടെ.
For some people it is not very great.
ചില ആൾക്കാർക്ക് ഇത് വലിയ ഒരു കാര്യമായിട്ട് തോന്നില്ല.
But for others it is real life changing.
പക്ഷേങ്കിൽ മറ്റു ചിലർക്ക് ഇത് ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒരു അവസ്ഥയാണ്.
What concerns me the most is not the disease, even though it's been a terrible disease.
എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ രോഗം വല്ലാത്തൊരു രോഗമാണ്, പക്ഷേങ്കിൽ അതിനും ഉപരിയായിട്ട്
You see, we just heard that Italy lost 1,000 lives in a single day.
നമ്മൾ കേട്ടു ഇറ്റലിയിൽ ഒറ്റ ദിവസത്തിൽ 1,000 പേര് മരണം അണഞ്ഞു.
It has brought a lot of upheaval in many nations of the world.
ഇത് രാജ്യങ്ങളിൽ ലോകത്തിലെ രാജ്യങ്ങളിൽ പല കോളളക്കം സൃഷ്ടിച്ച ഒരു കാര്യമാണ്.
But what I really see is this.
പക്ഷേ ഞാൻ കാണുന്നത് ഇതാണ്.
I think we are beginning to see something with our own eyes, and that is a global churning going on. The world itself is churning.
ഞാൻ കാണുന്നത് ഈ ഭൂമി ആഗമനം ഒരു ഇളക്കി മറിയുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു എന്നാണ് ഞാൻ കാണുന്നത്.
You see, earthquakes and tsunamis affected different areas.
ഭൂമികുലുക്കവും സുനാമിയും ഒക്കെ ചില ചില ഭാഗങ്ങളെ ബാധിച്ചു.
But this is different.
പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമാണ്.
The world still thinks it has the upper hand.
ലോകം ഇപ്പോഴും ചിന്തിക്കുന്നത് അതിന് ഇതിന്റെ മേൽ ഒരു അധികാരം ഉണ്ട് എന്ന്.
But what really scares me the most is the faces and the reaction of people when all is going to come to an end.
Oh, ellam avasanikkan pogunu ennulla aalkarude chindey manobhavum okke
enne chindippikkan that time the final day
avasanathe aa samayam idu endo ay theeran povaanu ennullathu aa bhayanagamaya karyam orkumba enikk പ്രയാസമുണ്ട്.
This is because even now people really think that they can win.
ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് അവർക്ക് ഇതിനകത്തുനിന്ന് ജയിക്കാൻ പറ്റും എന്നാണ്.
What about a time when they absolutely have lost it?
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാം കൈവിട്ട് പോയി എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ എന്തായി തീരും?
Even though we know these things,
നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും
we do not pay attention to it. Now it is slowly sinking in.
നമ്മൾ ഇതിന് വലിയ ശ്രദ്ധ ഗൗരവം കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് പെതുക്കെ നമ്മുടെ ഉള്ളിൽ ഈ വാസ്തവം കയറി വരുന്നുണ്ട്.
The destruction of the whole earth.
ലോകമെമ്പാടും ലോകത്തെ മുഴുവനും നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്
The church knows about it.
സഭയ്ക്ക് ഇത് നന്നായിട്ട് അറിയാം.
But we somehow it's not sinked in. It is not, we have not caught it yet.
പക്ഷേങ്കില് നമ്മൾ ഈ ഉള്ള ഈ വാസ്തവം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഗ്രഹിച്ചെടുത്തിട്ടില്ല.
Another thing I want to bring to your attention before I begin my message is this.
ഞാൻ എന്റെ സന്ദേശം കൊണ്ടുവരുന്നതിന് മുമ്പേ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു.
Is that the old testament way of describing the activity of God?
പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വിവരിക്കുന്ന എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് വിവരിച്ച് കാണിച്ച ആ കാര്യങ്ങൾ. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിന്റെ തർജ്ജമ ചെയ്യേണ്ടത്.
Let me try to explain.
ഞാൻ ഇതൊന്ന് വിവരിച്ച് പറയട്ടെ.
For instance, there's a verse that says like this.
ഇങ്ങനെയുള്ള ഒരു വാക്യം നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നു.
When Saul walked away from God,
Saul രാജാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ,
a verse that says like this, an evil spirit from the Lord came upon Saul.
വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ഒരു ദുഷ്ടാത്മാവ് സൗളിലേക്ക് വന്നു എന്ന്.
An evil spirit from the Lord.
ദൈവത്തിൽ നിന്ന് ഒരു ദുഷ്ടാത്മാവ്.
Now this is where we have to be very careful.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
because first of all we need to know this,
ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം അറിയണം,
that Israel was a chosen people, very specific chosen people of God.
Israel ജനം ദൈവത്താൽ വ്യക്തമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായിരുന്നു.
Covenant people.
ഉടമ്പടിയുടെ
ആൾക്കാരായിരുന്നു. God completely got involved with their lives.
ദൈവം അവരുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഇടപെട്ട ഒരു കൂട്ടം ജനമാണ്.
And God told them, if you do like this I will bless you, if you don't do like this I will curse you.
ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ശപിക്കും.
So everything that happened to them was from the hand of God.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ മേൽ എന്തൊക്കെ നടന്നോ അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വന്നതാണ്.
So in that sense we have to see that God gets involved with his people in a very specific way.
നമ്മൾ ഇതിനകത്തോട് കാണേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവം തന്റെ ജനത്തിന്റെ നടുവിൽ അവരുടെ മധ്യേ ഒരു പ്രത്യേക രീതിയിൽ ദൈവം കേറി ഇടപെടും.
But that doesn't mean that we can use that to talk about the world also like that.
പക്ഷേങ്കിൽ അതിനർത്ഥം ഈ ഇതേ രീതിയിൽ ലോകത്തെക്കുറിച്ച് ലോകമെമ്പാടെക്കുറിച്ചും പറയാൻ പറ്റും എന്നല്ല.
For instance, we cannot say like this, a plague from the Lord has come upon the world today.
ഓ, നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ല, ദൈവത്തിൽ നിന്നൊരു ബാധ ലോകത്തിന്റെ മേൽ വന്നു ഭവിച്ചിരിക്കുന്നു എന്ന്.
Could you see, if you see that way, if then the problem is there are believers also being affected by this.
അപ്പോൾ അങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ ബാധയ്ക്കുള്ളിൽ ബാധ നടന്നുകൊണ്ടിരിക്കുമ്പം വിശ്വാസികളും ബാധിക്കപ്പെടുവാണ്.
What about a believer doctor who died in China?
ചൈനയിലെ വിശ്വാസിയായ ഒരു ഡോക്ടർ മരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടു.
So can you see the New Testament, we have to see God's dealing with the church and dealing with the world. We have to use our words very carefully.
അതുകൊണ്ട് പുതിയ നിയമത്തിൽ ദൈവം സഭയോട് കൈകാര്യം ചെയ്യുന്നതും ദൈവം ലോകത്തോട് കൈകാര്യം ചെയ്യുന്നതും അത് അങ്ങനെയുള്ള വാക്യങ്ങൾ വേർതിരിച്ച് വ്യക്തമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്.
Because if the world is waiting for us to use the wrong words.
നമ്മൾ തെറ്റായ വാക്കുകൾ വാക്യങ്ങൾ എടുത്ത് ഉപയോഗിക്കണം, വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ലോകം കാത്തിരിക്കുകയാണ്.
Because they want to find fault with what we are saying.
Nanichil avaru nammal parayunnathil tettu kandupidikkanayittu aagrahikkunnu.
If you talk about the judgment of God is falling upon some nations, then they will ask, what about your people being affected?
Nammal adva pareva devathinte nyayavidhi inna deshathinte mel vannirikkunu ennu nammal vilichu parayuvaanengil avar marichu nammalodu chodikkum, appo ningalde aalkar kashtapadunnathu adinekkurichu ningal endu parayunu.
So you see we have to really begin to see how God deals with his people and the words that he uses when he talks in the Old Testament.
Adugonde devam tande janathinod engane kaigaryam cheynadum adum pali neemathile engulla vakyangalum nammal valare shraddhayode venam kaigaryam
cheyyendathu. Example I'd like to point out to you.
ഒരു ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ.
For instance, when David did something wrong and asked for a census among Israel.
ദാവീദ് ഇസ്രായേൽ ജനത്തിന്റെ അംഗസംഖ്യ എടുക്കാനായിട്ട് തെറ്റായ ഒരു തീരുമാനം എടുത്തപ്പോൾ.
Interesting that in 2 Samuel.
2 സാമുവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ
കാണുന്നു. It says like this.
ഇങ്ങനെ പറയുന്നു.
The anger of the Lord came against David.
അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ കോപം ദാവീദിന്റെ നേരെ വന്നു എന്ന്.
And it moved David to do this.
അങ്ങനെ ദൈവത്തിന്റെ കോപം വന്നത് കാരണത്താല് ദാവീദ് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദാവീദിനെ ചലിപ്പിച്ചു.
Does this mean that God forced David to sin?
അതിനർത്ഥം ദാവീദിനെ ദൈവം പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു എന്നാണോ?
Look at another verse, is very interesting. We need to put it all together.
നമ്മൾ ഇതെല്ലാം എല്ലാ വാക്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവരണം. അതുകൊണ്ട് വേറൊരു വാക്യം കൂടെ നമുക്ക് നോക്കാം.
In First Chronicles, it's the same thing is mentioned again, the same incident.
ഒന്ന് ദിനവൃത്താന്തത്തില് ഇതേ സംഭവം എടുത്തു പറഞ്ഞിട്ടുണ്ട്.
There it says,
അവിടെ ഇങ്ങനെ പറയുന്നു,
the devil moved David to do this.
അവിടെ പറയുന്നത് പിശാച് ദാവീദിനെ ഇന്ന കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു.
You see, now he talks about here, if we find the Bible saying about Satan prompting David.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പിശാച് സാത്താന് ദാവീദിനെ പ്രേരിപ്പിച്ചു ഇത് ചെയ്യാനെന്ന്.
And also, can you see, can we imagine David not being involved? He was also equally involved in what he did.
ഈ പ്രവൃത്തി ചെയ്തപ്പോൾ ദാവീദ് ഇതിനകത്ത് ഉൾപ്പെട്ടില്ലേ? ദാവീദും ഉൾപ്പെട്ട് തന്നെയാണ് ഇത് ചെയ്തത്.
So can you see, there are things happening in the spiritual realm that we actually cannot fully define.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയ തലത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നു, അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ വിവരിച്ചു കാണാൻ
പറ്റില്ല. Let's not be so quick to pronounce things and think that we know.
അതുകൊണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങളെ കുറിച്ച് അങ്ങ് വിളിച്ചു പറയുന്നത് അതൊരു വിലയിരുത്തുന്നത് അത് ശരിയല്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാം ഒന്നും അറിയില്ല.
Remember one thing.
ഒരു കാര്യം നമ്മൾ ഓർക്കണം.
God does not perform evil.
ദൈവം ദുഷ്ടത പ്രവർത്തിക്കത്തില്ല.
But he permits evil.
പക്ഷേങ്കിൽ ദൈവം ദുഷ്ടത അനുവദിക്കുന്നു.
That should be the basis of all our understanding of the workings of God.
ദൈവത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കുന്നതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് ഈ ഒരു സത്യം നമ്മൾ അറിയണം.
That is the time that we're living in today.
ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്.
What's going to happen when God judges people is another story.
ദൈവം ജനത്തെ ന്യായവിധിയിൽ കൂടി കടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്ത് നടക്കാൻ പോവാ അത് വേറൊരു സംഭവം തന്നെ, വേറെ കഥ തന്നെയാണ്.
For now, let's be people who are careful with what we say and what we think.
പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത്, അതിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധ കൊടുക്കണം.
Can we move on with what we went through last week?
നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട കാര്യങ്ങൾ അതിൽ നമ്മൾക്ക് മുന്നോട്ട് നീങ്ങാം.
Let's review a bit of what we did last week.
കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത കേട്ടതിനെ കുറിച്ച് ഒന്ന് നമുക്കൊന്ന് ആവർത്തിച്ചു നോക്കാം.
We're talking about the heart.
നമ്മൾ ഹൃദയത്തെ കുറിച്ചാണ് പറയുന്നത്.
The most important thing that we have to work with.
നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇതിനോട് ഇടപെടേണ്ട ഏറ്റവും കാതലായ ഏറ്റവും മഹത്വപൂർണമായ ഒരു കാര്യമാണ് ഹൃദയം.
And everything that takes place is only going to make us grow or going to make us harden our hearts.
നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിൽ നമ്മുടെ ഹൃദയത്തെ കൂടുതലായിട്ട് മൃദുവുള്ളതാക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന കാര്യങ്ങൾ.
That's what really matters.
അതാണ് ശരിയായും ഉള്ള കാര്യം.
Because we really need to know where we are.
എന്നുവെച്ചാൽ നമ്മൾ എവിടെ ആയിരിക്കുന്നു, ഏത് അവസ്ഥയിൽ ആയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും.
Last week when we saw, when we talked about person, when we saw that we can judge very narrowly.
കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഒരു വ്യക്തിയെ നമുക്ക് ഒരു ചെറിയ രീതിയിൽ തെറ്റായ രീതിയിൽ ഒരാളെ വിധിക്കാനായിട്ട് നമുക്ക് സാധിക്കും.
Because we look at only some aspects of his personality and we just judge his heart.
നമ്മൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ചില സ്വഭാവ ശ്രേഷ്ഠത സ്വഭാവങ്ങൾ മാത്രം കണ്ടിട്ട് നമ്മൾ ആളെ വിധിക്കുന്നു.
So it's a very small view of the heart.
അതുകൊണ്ട് വളരെ ചെറിയ ഒരു കാഴ്ചപ്പാടിൽ കൂടി നമ്മൾ ആളിനെ വിധിക്കുന്നു.
God looks much deeper.
പക്ഷേ ദൈവം അങ്ങനെയല്ല, ദൈവം ആഴമായിട്ട് നോക്കും.
But we also saw that we can judge ourselves sometimes very shallow in our judgment of ourselves based on the thoughts that we have.
Adu mathramalla nammal idum kandu nammal nammale thanne nammalde chinda karanathale nammalde manasil varuna chindaye vechukonde valare ubari thalathile namukku nammale thanne vidikkanum sadhikkum.
Whether it's a very small view or it's a very shallow, narrow or shallow,
അതുകൊണ്ട് നമ്മൾ നമ്മളുടെ വിധികളൊക്കെ ഒന്നിൽ അത് ചെറിയ ഒരു കാഴ്ചപ്പാടിൽ കൂടി ആയിരിക്കും വിധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉപരിതലം മാത്രം കണ്ട് വിധിക്കുന്ന ഒരു അവസ്ഥയാണ്.
But God is really wanting to take us deeper and make us see the thoughts and intentions of our heart in a much bigger way.
ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആഴത്തിൽ പോയി നമ്മളുടെ ഹൃദയത്തിലെ ചിന്തയും നിരൂപണങ്ങളും ഒക്കെ ആഴത്തിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കണം എന്നാണ്.
Because unless we see that, we cannot work with it.
നമ്മൾ ഇത് കണ്ടില്ലെങ്കിൽ, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഇതിനോട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
Today's message is titled Dealing with the Heart. Dealing with your heart.
ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, നമ്മളുടെ ഹൃദയത്തോട് കൈകാര്യം ചെയ്യുക.
Now I may take one more message on this and close.
ഈ ഹൃദയത്തെക്കുറിച്ച് ഒരു സന്ദേശം കൂടി എടുത്ത് ഞാൻ അവസാനിപ്പിക്കും.
But the most common answer when you ask someone how to deal with the heart,
നമ്മൾ ഒരു വ്യക്തിയോട് ചോദിക്കും എങ്ങനെയാണ് ഹൃദയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ കിട്ടുന്ന ഉത്തരം ഇങ്ങനെയാണ്.
The most common answer we get is this, we should ask God to change our hearts.
സാധാരണ കിട്ടുന്ന ഉത്തരം ഇങ്ങനെയാണ്, ഓ ദൈവത്തോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്റെ ഹൃദയം ഒന്ന് മാറ്റി തരണമേ എന്ന്.
Well, we are definitely called to pray.
തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച്
ആവശ്യപ്പെടുന്നുണ്ട്. That's the most important thing for us to do.
നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് പ്രാർത്ഥിക്കണം.
But you see, if that's all that we are called to do,
പക്ഷേങ്കിൽ നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ ഹൃദയത്തിൽ ഒരു രൂപാന്തരം വരാൻ.
Then we need to cut out a large portion of the New Testament out because it talks things that is very important for us.
അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഹൃദയം ശരിയാകാൻ എന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ ഒരു വലിയ അംശം നമ്മൾ അങ്ങ് മുറിച്ചു മാറ്റുവാണ്. എന്നുവെച്ചാൽ ആ പുതിയ നിയമത്തിൽ വലിയ ഭാഗത്തിൽ ഹൃദയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
So it's very important to go into the specifics.
അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
We think that as long as we obey God and serve Him, God's duty to change the heart.
നമ്മൾ വിചാരിക്കുന്നു ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുവാണെങ്കിൽ ദൈവം ഹൃദയത്തെ അങ്ങ് കൈകാര്യം ചെയ്തോളൂ, അവന്റെ ജോലിയാണ് ഇതെന്ന്.
It's like saying
ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്.
As long as you go to school and attend the class, everything is okay.
ഓ നിങ്ങൾ സ്കൂളിൽ പോയി അങ്ങ് ക്ലാസ്സിൽ ഇരിക്കുവാണോ അന്ന് അത് മതി എന്ന്.
You see, that is not enough.
അത് പോരാ.
You see, you need to pay attention in the class.
നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
You need to grasp something.
ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കണം.
You need to pass your exams.
മാത്രമല്ല പരീക്ഷ, ക്ലാസ്സിന്റെ അവസാനം പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ജയിക്കുകയും ചെയ്യണം.
It is testing your understanding of what you grasp.
ഇത് എന്തോ നടക്കുന്നു, എന്തോ ചെയ്യുന്നത്, ഇതിൽ കൂടി നമ്മൾ എത്ര മനസ്സിലാക്കി എന്നുള്ള പരിശോധിച്ചു നോക്കുവാണ്.
So you see, this is the way we treat ourselves. We are not willing to go into what we need to do.
അപ്പ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ തന്നെ കൈകാര്യം ചെയ്യുന്നത്, ശരിയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല.
Now let's acknowledge that the first change happens when we are born again.
ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം, മാധ്യം നമ്മളിൽ വരുന്ന മാറ്റം അത് നമ്മൾ വീണ്ടും ജനിക്കുന്ന സമയത്താണ്.
That's why especially in this church we give great importance to the born again experience.
അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ സഭയിൽ നമ്മുടെ സഭയിൽ ആ വീണ്ടും ജനന അനുഭവത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
We can very easily mistake between the genuine and the false.
വാസ്തവമായിട്ടും അല്ലെങ്കിൽ അതോ ഇത് വ്യാജമുള്ളതാണോ എന്ന് അതിൽ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്.
There are many reasons why people come to church.
ജനം സഭയിൽ കടന്നു വരുന്നതിന് പല കാരണങ്ങളുണ്ട്.
And they keep on coming.
അത് മാത്രമല്ല ഒരു തുടർമാനമായിട്ട്
വന്നുകൊണ്ടേയിരിക്കും. A nice sense of security.
അത് നല്ല ഒരു സുരക്ഷിതത്വത്തിന് ഒരു തോന്നൽ ആൾക്കാർക്ക്
കൊടുക്കും. It may give you a false sense of hope.
അത് ഒരുപക്ഷേ നമ്മൾക്ക് തെറ്റായ ഒരു പ്രത്യാശയെ കുറിച്ച് ഉള്ള ബോധം തരും.
But what God wants is saving faith.
പക്ഷേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് രക്ഷിക്കുന്ന വിശ്വാസം.
The kind of faith that goes beyond believing that God can heal me.
ദൈവം എന്നെ സൗഖ്യപ്പെടുത്തും എന്ന് ഉള്ള ആ വാസ്തവത്തിനെക്കാട്ടിലും ആഴത്തിൽ പോയി വിശ്വസിക്കുന്ന ഒരു വിശ്വാസം.
Or God can bless me, provide for me.
ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കും, എനിക്ക് വേണ്ടി കരുതാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതിനപ്പുറം കയറി ചെല്ലുന്ന ഒരു വിശ്വാസം.
See, John in the Gospel of John takes great pains to distinguish between these two.
യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഈ രണ്ട് കാര്യത്തെ വ്യത്യസ്തമായിട്ട് വേർതിരിച്ച് കാണിക്കാനായിട്ട് ഒത്തിരി
ശ്രമിക്കുന്നുണ്ട്.
വേറെ ഒരു പുസ്തകത്തിലും ഒരു ഇങ്ങനെ ഇതിന്റെ വ്യക്തത നമ്മൾ കാണുന്നില്ല.
For example, in chapter 8, he says, there's a verse that says, to the Jews who believed in him, Jesus said,
ഉദാഹരണത്തിന് 8-ാം അധ്യായത്തില് യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാരോട് ഇങ്ങനെ
പറയുന്നു.
യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാരോട്.
And then he began to speak.
അത് കഴിഞ്ഞ് അവരോട് സംസാരിക്കുന്നു.
And the more he spoke to them,
എത്ര അധികം അവരോട് സംസാരിച്ചു,
the more they got upset.
എത്ര അധികം അവരോട് സംസാരിച്ചു അത്രയും അവര് കോപിഷ്ടരായി.
And the last, you know, the last verse of that chapter says like this.
ആ അധ്യായത്തിന്റെ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു,
they took stones and wanted to stone him.
അവര് കല്ലെടുത്തു യോഹന്നാനെ എറിയാനായിട്ട്,
ജീസസ്,
സോറി, യേശുവിനെ കല്ലെടുത്തു അവരെറിയാനായിട്ട്.
To the Jews who believed in him, this is what they did finally.
ആ യഹൂദന്മാർ, വിശ്വസിച്ച യഹൂദന്മാർ അവസാനം എങ്ങനെയാണ് പ്രവർത്തിച്ചത്?
So can you see there needs to be a genuine born again experience.
അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ഒരു വീണ്ടും ജനന അനുഭവം അത് വാസ്തവമായിട്ടുള്ള ഒരു
അനുഭവമാകണം.
വാസ്തവമായിട്ടും വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പുതിയൊരു തുടക്കം
ലഭിച്ചിട്ടുള്ളൂ.
അങ്ങനെയുള്ള ഒരു വ്യക്തി മാത്രമേ എല്ലാ പാപത്തിൽ നിന്നും ഒരു കഴുകൽ പ്രാപിച്ചിട്ടുള്ളൂ.
Not only that,
അത് മാത്രമല്ല,
he is given a fresh new desire, a new disposition, a new nature.
ആ വ്യക്തിക്ക് ഒരു പുതിയ താല്പര്യം, പുതിയ കാഴ്ചപ്പാട്, പുതിയ ഒരു ചിന്ത തന്നെ കൊടുക്കുന്നു.
New nature itself.
ഒരു പുതിയ സ്വഭാവം ആ വ്യക്തിക്ക് ലഭിക്കുന്നു.
See, you release a thief from the jail.
ഒരു കള്ളനെ കാരാഗ്രഹത്തിൽ നിന്ന് നമ്മൾ തുറന്നു വിടുമ്പോൾ,
what is the use if he is not changed?
ആ വ്യക്തിയിൽ ഒരു മാറ്റം വന്നില്ലെങ്കിൽ തുറന്നു വിട്ടിട്ട് എന്ത് കാര്യം?
He would again go back to what he was doing all the while.
ആ വ്യക്തി ഇത്രയും നാൾ ചെയ്ത കാര്യം പിന്നെയും ചെന്ന് തുടരും.
So you see, because we have this new nature in us,
നമ്മളിൽ ഈ പുതിയ ഒരു സ്വഭാവം തന്നെ, ഒരു ജീവിത രീതി തന്നെ വന്ന കാരണത്താൽ,
this new heart, this heart of flesh,
ഈ പുതിയ ഹൃദയം, ആ മാംസമായ ഹൃദയം,
that is why we are called to guard it.
അതിനെ സൂക്ഷിക്കണം, കാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
Because you see, it can get diseased.
അതിന് കാരണം എന്തുവാ? അത് രോഗം ബാധിക്കാൻ സാധിക്കും.
And not only that,
അത് മാത്രമല്ല,
This new heart has to be built up.
ee pudhiya hrudayam nammalku labichathu idu paniyapadanam.
It has to be strengthened.
Idu balapadandidayittundu.
These are all very key words in the Bible.
Idokke Bible lulla kadilaya vaakkukalanu.
Build and strengthened.
Paniga balapaduthuka.
And most importantly,
adu mathramalla,
this new heart has to grow and change further.
ee pudhiya hrudayam nammalku labichathu idu valarindidayittundu ini maatchangal varindidayittundu inathu.
So I want to bring you three things in its order.
Moonu karyam adinte aa kramathil njan ningalde munnil kondran aagrahikkunnu.
And the first two are like the shell that opens up the real thing.
Aadyathe randu adu ആ ഒരു അതിന്റെ ഒരു പുറത്തോട് പൊട്ടിക്കുന്ന പോലത്തെയാണ്.
For us to reach out, but they are not less important because without that we cannot find the pearl.
ഇത് രണ്ടും അതിന് പ്രസക്തി ഇല്ല എന്നല്ല, ഇത് രണ്ടും നടന്നാൽ മാത്രമേ അതിന് ഉള്ളിലുള്ള മുത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ.
What are the three things that we need to see regarding dealing with the heart?
ഹൃദയത്തെ സംബോധന ചെയ്യണം, ഹൃദയത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് മൂന്ന് കാര്യങ്ങൾ എന്താണ്?
In its order, let's see it.
അതിന്റെ ആ ക്രമത്തിൽ നമുക്ക് കാണാം.
The first thing to note is that is this.
ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്.
Is that it is the Holy Spirit that is at work in the whole process.
ഈ പ്രക്രിയയിൽ മുഴുവനായിട്ടും പരിശുദ്ധാത്മാവാണ് കാര്യമായിട്ടും പ്രവർത്തിക്കുന്നത്.
We do not have the master plan, only he has.
അതിനെ എന്തായി തീരും, എന്താകണമെന്നുള്ള ആ പ്ലാൻ നമ്മളുടെ കയ്യിലല്ല, പരിശുദ്ധാത്മാവിന്റെ
കയ്യിലാണ്. The purpose of God to change our hearts, it is the work of the Spirit that begins, that initiates everything.
ദൈവത്തിന്റെ ആത്മാവാണ് ഈ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തെ മാറ്റാനായിട്ട് ദൈവത്തിന്റെ പദ്ധതി അത് പ്രാവർത്തികമാക്കുന്നത്.
Yes, everything in mind for it to come to pass.
അവന്റെ കയ്യിൽ, അവന്റെ മനസ്സിനകത്ത് ഈ കാര്യം നിറവേറ്റാനായിട്ടുള്ളതെല്ലാം അവന്റെ മനസ്സിൽ ഉണ്ട്.
Yes, every detail and he knows everything about us.
പരിശുദ്ധാത്മാവിന് നമ്മളെ കുറിച്ച് എല്ലാം അറിയാം.
You see, he knows every detail. God is not surprised with our fickle nature.
നമ്മളുടെ എല്ലാ കാര്യം ദൈവത്തിന് അറിയാം. നമ്മളുടെ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന സ്വഭാവം കണ്ടിട്ട് ദൈവം അന്തം വിട്ടുന്നില്ല.
He knows what we are made of and he knows what is in our hearts.
നമ്മൾ എന്തിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം.
So sometimes we instead of despairing,
നമ്മൾ ചില സമയത്ത് അങ്ങ് വ്യാകുലം ആയി പോകുന്നതിന് പകരം,
or even worse, we try to save ourselves.
അത് മാത്രമല്ല, ചില സമയത്ത് നമ്മൾ അങ്ങ് നമ്മളെ തന്നെ രക്ഷിക്കാൻ അങ്ങ് ആഞ്ഞു ശ്രമിക്കുന്നു.
So let's hear what and find out what the Holy Spirit has to say and wants to do.
പരിശുദ്ധാത്മാവ് ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു, എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്കൊന്ന് കേൾക്കാം.
You see, one of the first thing that he demands from us is this.
പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഏറ്റവും ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് ഇതാണ്.
Is that we present ourselves to God.
അത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് കൊണ്ടുവരണമെന്നാണ്.
Now please note that this is the thing that we think we are done.
നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ അത് ചെയ്തല്ലോ എന്നാണ്.
And this is the area that the Holy Spirit has to work the hardest.
ഈ മേഖലയിലാണ് പരിശുദ്ധാത്മാവ് ഏറ്റവും കഠിനമായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതും.
To show us that we need to surrender more.
പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് എന്താണ്? ഇല്ല, പോരാ, ഇനിയും സമർപ്പണം നിന്നിൽ നിന്ന് വരേണ്ടതായിട്ടുണ്ട് എന്ന്.
To show us how easily we can harden our hearts.
നമ്മളെ അത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് എത്ര വേഗം നമ്മൾ നമ്മുടെ ഹൃദയം അങ്ങ് കഠിനപ്പെടുത്തി കളയുന്നു.
We need to yield ourselves more.
നമ്മൾ ഇനിയും ദൈവത്തിന്റെ കയ്യിൽ വഴങ്ങി കൊടുക്കേണ്ടതായിട്ടുണ്ട്.
Let's read a verse.
നമുക്കൊരു വാക്യം വായിക്കാം.
That's in the book of Romans chapter 6 and verse 22.
റോമാലേഖനം ആറാം അധ്യായം 22-ാം വാക്യം.
എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു.
You see, it's very interesting that in this verse, in the NASB version, it says like this.
ഈ വാക്യത്തിലെ NASB ഇംഗ്ലീഷ് തർജ്ജിമയിൽ ഇങ്ങനെ പറയുന്നു.
It says, because you have been freed from sin, number one.
ആദ്യം ഇങ്ങനെ പറയുന്നു, ആദ്യത്തേത്, നിങ്ങൾ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതും കൊണ്ട്.
And number two,
രണ്ടാമത്തെ,
because you have become a slave to God.
ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന് ദാസരായി തീർന്നതും കൊണ്ട്.
Very important, because we may not yet have become a slave to God.
അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ നമ്മൾ ഇപ്പം ദൈവത്തിന് ദാസരായില്ലായിരിക്കും.
But it says because you are free from sin.
The
past.
പഴയ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതും കൊണ്ട്.
And present because you have become a slave to God.
ഇപ്പോഴോ നിങ്ങൾ ദൈവത്തിന്റെ ദാസരായി തീർന്നതും കൊണ്ട്.
The portion says like this, you derive your benefit. The NSB says, you derive your benefit.
അവിടെ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ അതുമൂലം വരുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു.
Which is sanctification, eternal life, growth.
അതിന് അതെന്താണെന്ന് വെച്ചാൽ ശുദ്ധീകരണം.
You derive your benefit because of something that you actually did.
നിങ്ങൾ ചെയ്യുന്ന ചില കാരണത്താൽ വരുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുക.
That benefit is not, will never come to you unless you have done something.
ഈ ആനുകൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പ്.
You see, that's why it says you have to become a slave to God.
അതിനാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ദാസരായി തീരേണ്ടതായിട്ടുണ്ട്.
You see, in our prayers, we are always surrendering.
നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും വഴങ്ങി കൊടുക്കുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്.
But you see, in our decision making, we do that the least.
പക്ഷേങ്കില് നമ്മളുടെ തീരുമാനങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നത് ഏറ്റവും കുറച്ചാണ്.
And we don't even realize it.
പക്ഷേങ്കില് നമ്മൾ ഈ സമർപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പോലുമില്ല.
In our prayers, we are always surrendering.
നമ്മളുടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്.
Our prayers can sound so wonderful and sincere.
നമ്മളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എത്ര രസകരമായ മനോഹരമായ പ്രാർത്ഥന, എത്ര ആത്മാർത്ഥതയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു.
Our songs can be so much you see, we are so totally giving of ourselves.
നമ്മുടെ പാട്ടുകളിൽ കൂടിയൊക്കെ നമ്മൾ പാടുന്നത് എത്രമാത്രം നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്.
But in our decision making, we do that the least.
പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ സമർപ്പണം ഏറ്റവും ചെറിയ കുറഞ്ഞ തലത്തിൽ.
And we don't even realize it.
പക്ഷേ നമ്മൾ ഇത് മനസ്സിലാക്കുന്നില്ല.
And that is why there are a lot of pleadings in the Bible.
അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഒത്തിരി യാചിക്കൽ
യാചിക്കുന്നു. I urge you, I plead with you, I beg you. This is the pleadings of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ആ യാചനകൾ ഒത്തിരി പ്രാവശ്യം ബൈബിളിൽ ഞങ്ങൾ കാണുന്നു. ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ കണ്ട് യാചിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
See, the Holy Spirit needs your cooperation at every step.
നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ പടികളിലും പരിശുദ്ധാത്മാവിന് നമ്മളുടെ ആ കോപ്പറേഷൻ, ചേർന്ന് പ്രവർത്തിക്കൽ.
So the first thing is that we have to present ourselves to God.
അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക.
That is the beginning of moving towards dealing with our hearts.
അത് നമ്മുടെ ഹൃദയത്തെ കൈകാര്യം ചെയ്യുന്നത് ആ പ്രക്രിയയിൽ മുമ്പോട്ട് നീങ്ങുന്നതിന്റെ.
But the second specific thing is this.
രണ്ടാമത്തെ വ്യക്തമായ കാര്യം ഇതാണ്.
Is that we need to prepare our hearts for the working of God.
നമ്മൾ നമ്മുടെ ഹൃദയത്തെ ദൈവം പ്രവർത്തിക്കാനായിട്ട് ഒരുക്കേണ്ടതായിട്ടുണ്ട്.
Two interesting verses.
അതിന് രണ്ട് വാക്യങ്ങൾ നമുക്ക്.
One is in James chapter 1 verse 21.
യാക്കോബ് ഒന്നാം അധ്യായം
21 വാക്യം. The other one is in 1 Peter chapter 2.
രണ്ടാമത്തെ ഭാഗം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം.
Now please note two different writers saying exactly, almost exactly the same thing.
നമ്മൾ ഇവിടെ കാണേണ്ടത് രണ്ട് വ്യത്യസ്തമായ ലേഖകരാണ്. പക്ഷെങ്കിൽ കൃത്യമായിട്ട് ഒരേ കാര്യം ഇവർ
രണ്ടുപേരും ഇത്
അവര് കാര്യത്തിന്റെ ഹൃദയഭാഗം കാതിൽ കണ്ടു എത്ര അതിശയം.
Let's read these two verses,
ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യാക്കോബ് 1:21,
1 Peter 2:1-2,
അതും കഴിഞ്ഞ് 1 Petrus 2:1-2 വാക്യങ്ങൾ.
ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ.
You see, it's interesting to note that in both these verses,
ഈ രണ്ട് വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ,
it talks about what we need to for most importantly to happen.
ഇതിനകത്ത് എന്ത് നമ്മളുടെ ഹൃദയത്തിൽ നടക്കണം അതിന്റെ കാതലായ കാര്യങ്ങളാ വിളിച്ചു പറയുന്നത്.
It talks about that we need to long for, we need to receive a word.
ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളെ കാംക്ഷിക്കണം, ആഗ്രഹിക്കണം, ഒരു ചില കാര്യങ്ങൾ
പ്രാപിക്കാനായിട്ട്.
അതിനു മുമ്പേ ഇങ്ങനെ വിളിച്ചു പറയുന്നു,
അതിനു
മുമ്പേ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങള്, ചില കാര്യങ്ങളെ
വിട്ടുകളയാവും.
അതിൽ മൂലം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കുവാണ്.
And interesting that preparing it talks about very specific things actually.
ഈ ഹൃദയത്തെ ഒരുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായി ചില കാര്യങ്ങളാണ്.
James talks about keeping aside all that remains of wickedness. That means there are certain things that still remains. We don't even realize it's there.
യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടതയിൽ നിന്ന് ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഉള്ള ചില കാര്യങ്ങളെ മാറ്റിവെക്കാൻ, അതിനർത്ഥം ആ ദുഷ്ടത കാരണം നമ്മുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്.
I don't know in Malayalam how it is, but in English it says all that remains of wickedness. Very interesting phrase James uses, all that remains of wickedness.
അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്, ദുഷ്ടത കാരണം ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ
ശേഷിപ്പിച്ച, all that remains, some wickedness still remain, not all has gone.
ആ ദുഷ്ടത കാരണം ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചില ദുഷ്ടത ഇപ്പോഴും ഉണ്ട്. ആ എല്ലാം പോയില്ല, എല്ലാം അങ്ങ് മാറിപ്പോയില്ല, അത് മാറേണ്ടതായിട്ടുണ്ട്.
Peter goes even more specific, he names it one by one.
പത്രോസ് ആണെങ്കിൽ ഇച്ചിരൂടെ ആഴത്തിൽ ആ വ്യക്തതയിലോട്ട് പോകുന്നു, ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്നു.
And look at the list that he names, is very interesting because he doesn't name everything.
ഒത്തിരി കാര്യങ്ങൾ വിളിച്ചു പറയുന്നില്ല പത്രോസ്, ചില കാര്യങ്ങൾ.
He's not talking about sexual sins here.
ഇവിടെ ലൈംഗിക പാപങ്ങളെ കുറിച്ച് പറയുന്നില്ല.
He's not talking about drunkenness or things like that.
ഇവിടെ വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള ഒന്നും പറയുന്നില്ല.
Because we all know that's obviously wrong.
ഇതൊക്കെ വ്യക്തമായിട്ടും തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും
അറിയാം. But he uses four or five things that we is in relationship with others.
ഇത് ഇവിടെ മൂന്നാല് കാര്യങ്ങൾ പറയുന്നത്, ഇത് നമ്മളും വേറൊരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ കാണുന്ന ചില കാര്യങ്ങളാണ്.
Hypocrisy is what he uses.
കപടഭക്തി.
He uses something called slander.
ആരോപണങ്ങള്.
So can you see, these are things that we either ignore or minimize its seriousness.
ഈ പറയുന്ന കാര്യങ്ങള് ഒന്നിൽ നമ്മൾ അതിന്റെ ആ ഗൗരവത്തെ മാറ്റിക്കളയുന്നു, അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കുന്നു.
So you see, these are the things that for which we need to prepare our hearts.
ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒരുക്കേണ്ടതായിട്ടുണ്ട്.
Because we always minimize certain things and we wonder why God is not working in me.
നമ്മൾ ചില കാര്യത്തിനെ അതിനെ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്നു, ഓ ദൈവം എന്താ എന്റെ ഹൃദയത്തിൽ
പ്രവർത്തിക്കാതെ
നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒരുക്കിയേ മതിയാവും, കൈകാര്യം ചെയ്തേ മതിയാവും.
ഗോ ബാക്ക് ആൻഡ് മെഡിറ്റേറ്റ് ഓൺ ദീസ് ടു വേഴ്സസ് ആൻഡ് സീ ആൻഡ് വാട്ട് ഹൗ ടു പ്രിപ്പയർ ദ ഹാർട്ട്.
നമ്മൾ തിരിച്ചു വീട്ടിൽ പോയി നമ്മൾ ഈ രണ്ട് വാക്യത്തെ ധ്യാനിക്കണം.
എന്തൊക്കെയാണ്
എന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റി വെക്കേണ്ടത്?
How do I do it? I should do it. These are important things.
ഈ കാര്യങ്ങള് വെച്ച് എന്റെ ഹൃദയത്തോട് ഞാൻ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇത് എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ കൈകാര്യം ചെയ്യും?
Remember, we have not yet touched the third one, which is the key, which is the heart.
നമ്മള് മൂന്നാമത്തെ കാര്യം നമ്മൾ കണ്ടില്ല, അതാണ് കാതിലായ ഹൃദയഭാഗം.
And we will do that next week as we hear.
അത് നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ കാണുന്നതായിരിക്കും.
Now this what we just heard, these are the areas where our mind really has to go to work.
ee rendu ee ketta bhagangal nammal shraddhikanam idinagathu nammalde hrudayam nammalde manasinte talathil nammal pravartikkanam.
No, we talked about the mind and the heart last week.
Kaiyaichu nammal hrudayam manasinte averdirichu nammal kandayirunnu.
Oh God, sort of separates these two things.
ഈ രണ്ടിനെ ദൈവം എങ്ങനെ വേർതിരിച്ചു കാണുന്നു നമ്മൾ പറഞ്ഞു.
Now here is our mind really has to go to work.
ഇവിടെ നമ്മൾ കാണുന്ന നമ്മുടെ മനസ്സിന്റെ തലത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്.
Because we can either excuse ourselves with our thoughts.
ഒന്നിലും നമ്മളുടെ മനസ്സിന്റെ ചിന്തകൾ കാരണം ഓ സാരമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം.
I can slander somebody.
നമ്മൾ വേറൊരാളെ കുറിച്ച് ഒരു തെറ്റാരോപണം നമ്മൾ പറയാം.
I can say, well, this is not a person who is worth much. It doesn't matter.
നമ്മൾ എന്നിട്ട് പറയും ഓ ആ വ്യക്തിയെ കുറിച്ച് വലിയ ഗൗരവം ഒന്നും കൊടുക്കണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനകത്തും
കുഴപ്പമില്ല. It doesn't matter if I say a small thing about him.
ആൾക്ക് ഇതിനേക്കാട്ടിലും എത്ര കാര്യമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഒരു ചെറിയ കാര്യം അയാളെ കുറിച്ച് പറഞ്ഞാൽ സാരമില്ല.
So we can either excuse ourselves with our thoughts.
ഇങ്ങനെയുള്ള ചിന്തകളും കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സാരമില്ല എന്നുള്ള രീതിയിൽ ആക്കുന്നു.
Or we can speak to our thoughts and get things sorted out.
അത് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിന്റെ തലത്തിലോട്ട് നമ്മൾ സംസാരിച്ചിട്ട് അവിടെ ചില തിരുത്തലുകൾ
കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്.
ഇവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്.
Let me tell you, my dear friends,
ഞാൻ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ,
most of us fail at this.
നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു മേഖലയിൽ നമ്മൾ തോറ്റുപോകും.
And we allow this thing to remain and we never really grow because defilement remains.
ഈ മലിനത നമ്മുടെ ഉള്ളിൽ ശേഷിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് നമ്മൾക്ക് വളരാൻ സാധിക്കുന്നില്ല.
I encourage you to work in these things.
ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഈ കാര്യങ്ങളോട് നമ്മൾ കൈകാര്യം
ചെയ്യാം. As we come next week.
നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോൾ.
Let's look into the heart of the issue.
ഈ ഹൃദയത്തിന്റെ കാതലായ സംഭവങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
But it can happen only as we begin to work with the first two things.
പക്ഷേങ്കിൽ ഈ കാര്യമായ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഭാഗത്തെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ മേളിലുള്ള രണ്ട് ഭാഗങ്ങളും നമ്മൾ തുറന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്.
I have two questions for you. These are personal questions actually.
ഈ രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ രണ്ട് ചോദ്യവും വ്യക്തിപരമായിട്ടുമുള്ള ചോദ്യങ്ങളാണ്.
You can spend a few minutes thinking on it and then you can close, pray and close.
കുറച്ച് സമയം നിങ്ങൾക്ക് അത് ചിന്തിച്ച് ഇതിനെ ചിന്തിച്ച് ധ്യാനിക്കാനായിട്ട് സമയമെടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്.
Do you honestly know what your weaknesses are?
സത്യസന്ധതയോടെ നമ്മളുടെ ബലഹീനതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് അറിയാമോ?
What plans do you have to fight these things?
ഈ ബലഹീന വശങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് ഇതിനോട് യുദ്ധം ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മൾ വ്യക്തിപരമായിട്ടും പദ്ധതികൾ ഇടുന്നത്?
That's the first question.
അതാണ് ആദ്യത്തെ ചോദ്യം.
Second question is this.
രണ്ടാമത്തെ ചോദ്യം ഇതാണ്.
Do you grumble or feel fearful or insecure when things go opposite to your plan.
നമ്മളുടെ പ്ലാൻ ചെയ്ത ആ പദ്ധതിയിട്ട് അതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കുറുവുറുപ്പും ഭയവും വരാറുണ്ടോ?
Or do you practically realize God is in control?
അതോ വാസ്തവമായിട്ടും ദൈവം എല്ലാത്തിൻ്റെ മേൽ സർവാധിപതിയായിട്ട് ഇരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ?
And thank him because you belong to him and he has specific things in his mind for you.
ദൈവത്തിന്റെ മനസ്സിൽ നമ്മളെ കുറിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ പദ്ധതികൾ ഉള്ളതുകൊണ്ട് ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തിന് മുന്നിൽ നമ്മൾ വരാറുണ്ടോ?
Remember you have been chosen just like Israel was chosen.
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ തന്നെ നമ്മളെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തു.
Please spend some time meditate on this and you can close in prayer yourself.
നമ്മൾക്ക് നിങ്ങൾ കുറച്ച് സമയം പ്രാർത്ഥിക്കാനും ഈ സമയത്തെ ധ്യാനിക്കാൻ ഈ കേട്ടത് ധ്യാനിക്കാനായിട്ടും എടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം.
Maybe as families you can pray together. It's a wonderful time to commit yourself as families to God.
ഒരു കുടുംബമായി ഒരുപക്ഷേ കുടുംബമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ തന്നെ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ള നല്ലൊരു സമയമാണ്. അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
May God the Holy Spirit really help you.
പരിശുദ്ധാത്മാവാം ദൈവം വാസ്തവമായിട്ടും നിങ്ങളെ സഹായിക്കട്ടെ.
God bless you.
കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.